അടിസ്ഥാനപരമത് വ്യതിചലിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി അള്ളാഹു നൽകിയ ആശയത്തിൽ നിന്ന് മുസ്ലിങ്ങൾ എന്നോ വ്യതിചലിച്ചിട്ടുണ്ട്. അവന്റെ ഖുർആനിലേക്കുള്ള തിരിച്ചുവരവല്ലാതെ ഖുർആനിലേക്കുള്ള അത് ഇനി ആര് നമ്മളെ ദീനിന്ന് പുറത്ത്, ഇപ്പൊ നമ്മളും ദീനിന്ന് പുറത്താണ്ടാ തരാം അതുപോലെ അല്ലോടത്ത് കാദിയനികളുടെ കൂട്ടത്തിൽ. ഞാൻ പറഞ്ഞു എന്തിനാ ദീനിന്ന് പുറത്ത്? ഈ ഹദീസ് നിഷേധിച്ചതിന്റെ പേരിലോ? ഹദീസ് നിഷേധിച്ചതിന്റെ പേരിൽ ദീനിന്ന് പുറത്താണെങ്കിൽ ഒന്നാം നമ്പർ പുറത്ത് ബുഖാരിയല്ലേ? 596,000 തള്ളിയിക്കണത്, 596,000 തള്ളിയതിന് ഒന്നും കുഴപ്പമില്ല. 60 ഹദീസ് തള്ളിയ അബ്ദുസലാം സുല്ലമി പുറത്ത്, 4,000 തള്ളിയ ചേകനൂർ മൗലവി പുറത്ത്, അദ്ദേഹത്തിന്റെ അനുയായികൾ പുറത്ത്, ആരാ പുറത്ത്? 600,000 ഹദീസുകൾ ഞാൻ മണപ്പാടമാക്കി എഴുതി വെച്ചു. ഓരോ ഹദീസ് എഴുതി വെക്കുമ്പോഴും 2.5 നിസ്കരിച്ചു. ഓരോ ഹദീസ് എഴുതി വെക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊന്ന് കുളിച്ചു എന്നൊക്കെ പറഞ്ഞ് ബുഹാരി തന്നെ എഴുതി വെച്ചതാ. ആ 600,000 596,000 എവിടെ പോയി? ആവർത്തനത്തോടുകൂടി 7,000 ഉണ്ട്. ഈ ആവർത്തനം കൂട്ടിയാൽ തന്നെ 593 എവിടെ പോയി? അപ്പൊ ചെറുപ്പിനെ മുട്ടുകൈയില്ലാത്ത ആളെ, മുട്ടുകൈയും അല്ല, ആ ഉദാഹരണം അതിന് യോജിക്കൂല. 596,000 ഹദീസിനെ തള്ളിയ ബുഖാരി ഇന്ന്, 4,000 തള്ളിയ മൗലവി മൗലയുടെ അനുയായികൾ ഔട്ട്. 4,000 ഹദീസ് തള്ളിയ അബ്ദുസലാം സുല്ലമി പുറത്താ. ഒരു 60 തള്ളിയെ കൊടുത്തത്. ഇങ്ങോട്ട് തള്ളാത്ത ഹദീസ് ഇറക്കുന്ന പല്ലിനെ കൊല്ലണം, പിന്നാലെ നടന്ന് കൊല്ലുകയാണേ. ഒരു കൗമിന്റെ ഈയടങ്ങാറ് ആലോചിച്ച് നോക്കുക. ഇങ്ങോട്ട് അതും വിശ്വാസമായിട്ടാണ്. ഇപ്പൊ ഒട്ടകമൂത്രത്തിന് ആളെ വിടുന്നുണ്ട്, തമാശയിലല്ല. അബുവാലുൽ ജമാല്, അബുവാലുൽ ഖൈല് ഔഷധാന്ന് അനസിന്റെ ഒരു ഹദീസുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്, അബുവാലുൽ ഖൈല് പിന്നെ ഔഷധാണെന്ന് എല്ലാ രോഗങ്ങൾക്കും. അതിന് അറബ് ഡോക്ടർമാരുടെ സമ്മേളനം വിളിച്ച കുട്ടി സൗദിയിലൊരിക്കെ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ. എന്നിട്ട് അവര് ദിവസങ്ങളോളം ചർച്ച ചെയ്തു. എന്നിട്ട് അതിൽ അവർ ഒരു പട്ടിക തയ്യാറാക്കി, ഇത്ര പ്രോട്ടീനുണ്ട്, ഇത്ര വൈറ്റമിനുണ്ട്, ഇത്ര ഒക്കെ കണ്ടെത്തി പരിശോധിച്ച് അതിന് ഉപയോഗിക്കാന്നാക്കിക്കളെ. ഈ ലോകം എവിടെയെന്നോ, ലോകം ചൊവ്വയിലൊക്കെ പോയിട്ട് ആൾപാർക്കിന് പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ കൗമ ഇങ്ങനെ പോണ്ടി വരും. ഈ ഓട്ടകമൂത്രത്തിനെയും ചികിത്സിക്കാൻ പറ്റുമോ? കരിഞ്ചീരകം പറ്റുമോ? അജുവാക്കാരൊക്കെ 7 തിന്ന വിഷം തീണ്ടൂലേ എന്നൊക്കെ ആലോചിച്ചിട്ടിങ്ങനെ എവിടുക്ക ഈ സമൂഹത്തിനെ കൊണ്ടുപോകണം? എന്നിട്ട് അവര് ഇന്ന്, നമ്മൾ ഔട്ട്. ആ ഔട്ട് 2 കൈയും നീട്ടി ഞാൻ സ്വീകരിച്ചു. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയോ? നിങ്ങളും സ്വീകരിച്ചോളി. ഈ ഇസ്ലാമിന് പുറത്തന്നെ വേണ്ടത്. ഈ ഇസ്ലാമിൽ ഞാൻ അകത്തല്ല, ഈ ഇസ്ലാമിൽ അകത്താന്ന് പറയണത മാനക്കെട്. എന്തെങ്കിലും ഒരു മേന്മ ഇസ്ലാമിന് ഉള്ളിലാണെന്ന് പറയാൻ ഇന്നത്തെ ഇസ്ലാമിന് വേണ്ടേ? അപ്പൊ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ ഇസ്ലാമിനെ പൊളിക്കാനാ തിരഞ്ഞെടുക്കണം. ഞാൻ പറഞ്ഞു ഇസ്ലാമിനെ പൊളിക്കാൻ എന്തെങ്കിലും ഒരു മേന്മ, പൊളിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്നിൽ വേണ്ടേ? പൊളിക്കാൻ പറ്റിയ ഒരു സാധനം പറഞ്ഞു തരുന്നതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് പറഞ്ഞല്ലോ, പൊളിക്കാൻ പറ്റിയ ഒരു സാധനം ഇല്ല. സാമ്പത്തിക രംഗമുണ്ടോ, ധാർമ്മിക രംഗമുണ്ടോ, വൈജ്ഞാനിക രംഗമുണ്ടോ, സ്വഭാവ രംഗമുണ്ടോ, ഏത് മേഖലയിലാണ്? ഞങ്ങളവിടെ 4 പള്ളി ഉണ്ടായി. ഞങ്ങളെ ചെറുക്കപ്പടി എന്ന് പറഞ്ഞ ഒരൊറ്റ പള്ളി ഉണ്ടായിരുന്നില്ല എന്റെ കുട്ടിക്കാലത്ത്. ഇപ്പൊ 4 പള്ളി കയറി, പക്ഷെ കള്ളുടിയന്മാർ കൂടി, പലിശക്കാർ കൂടി, തോന്നിയാസികൾ കൂടി, അരാജകത്വം കൂടി, പാതിരാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ ധാർമ്മിക രംഗത്ത്? പാന്റിന്റെ നീളം കൂടി, താടിയുടെ നീളം, പാന്റിന്റെ നീളം കുറഞ്ഞ്, താടിയുടെ നീളം കൂടി എന്നല്ലാതെ എന്താ ലോകത്ത് മാറ്റം ഉണ്ടായിരിക്കണം? താലിബാനിസത്തിന്റെ വേറൊരു പതിപ്പ് കേരളത്തിൽ ഇറക്കുമതി ചെയ്യാന്നല്ലാതെ ലോകത്ത് എന്ത് പുരോഗതി ഉണ്ടായിരിക്കണത്? അതുകൊണ്ട് തന്നെ ഈ സമൂഹം ഇത്രമാത്രം അധപ്പതിച്ചത്. പറയത്തക്ക ഒന്നുമില്ല. അവിടേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ കാലാകാലങ്ങളിൽ ഇവർ വധിച്ചു കളയുകയോ പുറത്താക്കുകയോ, ആദ്യം ഇവർ പുറത്താക്കുക, ഇവ ആദ്യം പിന്നെ ആദ്യം അവൻ നമ്മളെ ദീനിനെതിരാന്നാ പറയാം. ആദ്യത്തെ പതിപ്പതാണ്. അവിടെയും ഇവന് നിൽക്കൂലാന്ന് കണ്ടാ പിന്നെ അവന് യുക്തിവാദിയാക്കല. അവിടെ നിൽക്കൂലാന്ന് കണ്ടാ പിന്നെയാണ് ഉന്മൂലനം ചെയ്യുക. മൗലവിനൊക്കെ ചെയ്തതാണ്. മൗലവിനെ നല്ല ലോകത്ത് ഒരുപാട് ആളുകൾ ഇവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ആളുകൾക്കും ഇസ്ലാമിക രാജ്യത്ത് നിന്നുകൊണ്ടത് പറയാൻ കഴിയാതെ അവർ ഓടി രക്ഷപ്പെടുന്നത്. പല ആളുകളും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്തുകൊണ്ട്? അവിടെ നിന്നത് പറയാൻ പറ്റൂല. കാരണം ഈ തലയിൽ ഒരാൾപ്പാർപ്പുമില്ലാത്ത ആളുകളാണ്. ഈ ജനത എപ്പോഴാ വയലന്റ് ആകാൻ അറിയില്ല. കാരണം പിശാചാണ് നയിക്കുന്നത്, ദൈവികതയല്ല നയിക്കുന്നത്. ദൈവികത നയിക്കുന്ന, ദൈവിക ആശയങ്ങൾ നയിക്കുന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കണ്ടുള്ളൂ. അല്ലാത്ത ആളുകളിൽ നിന്ന് ഒരു നന്മയും പ്രതീക്ഷിച്ചിട്ട് കാര്യമല്ല. അതാണല്ലോ അവരെ പ്രസംഗങ്ങളും പരിപാടികളും ഒരു സ്നേഹമോ ഒരു ദയയോ ഒരു ദാക്ഷിണ്യമോ ഒരു കരുണയോ അവരുടെ വാക്കുകളിൽ ഒന്നും കാണൂലല്ലോ. ഇസ്ലാമാകട്ടെ സമാധാനമാണ്, സമാധാനം. ലോകത്തിന് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ പേരിന് തന്നെ അർഹരല്ലാതാക്കി ഇന്ന്. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം ഉണ്ടാക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സലാം ഉണ്ടാക്കുന്നവൻ ആരോ അവനാണ് മുസ്ലിം. ലോകത്തിന് അമ്ന് സമാധാനം നൽകുന്നവനാരോ അവനാണ്. ഇപ്പൊ ഒരു പ്രമേയം കണ്ടു, മതം സുരക്ഷയാണ്. ഞാൻ പറഞ്ഞു, കുറച്ച് പുരോഹിതന്മാർക്ക് അല്ലാതെ എന്ത് സുരക്ഷ ഈ മതം കൊടുത്തിരിക്കുന്നത്? ആർക്കാ സുരക്ഷ കൊടുത്തിരിക്കുന്നത്? കുറച്ച് പുരോഹിതന്മാർക്ക് സുരക്ഷ കൊടുത്തു എന്നല്ലാതെ ഈ മതം ആർക്ക് സുരക്ഷ കൊടുത്തു? വേറൊരു പ്രസംഗ വിഷയമാണ്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം. അതും ആരെ പറയണമെന്ന്? ഈ നവയാഥാസ്ഥികരാ പറയുന്നത്. കേരളത്തില് പഴയ യാഥാസ്ഥികരല്ല, നവയാഥാസ്ഥികരാ പറയുന്നത്. പ്രമേയമാണ് ഒരു ജാതി. ഞാൻ പറഞ്ഞു, ഒരു ജാതി എന്നുള്ളതൊന്നും വേറെ രൂപത്തിൽ വായിച്ചാൽ മതി. ഈ കക്ഷം പറിച്ച് മീശ വടിച്ച് താടി നീട്ടി പാന്റ് കയറ്റി അജുവാക്കാരൊക്കെ തിന്ന് ജില്ലി റുക്കിയ ശറിയ ചികിത്സ നടത്തി ഗോം പിന്നെ ഒട്ടകമൂത്ര ചികിത്സ നടത്തി നടക്കുന്ന ഒരു ജാതി അങ്ങനെ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയം പറയാൻ അർഹതയുണ്ടെന്നാണ്. അല്ലാതെ ഗുരു ഉദ്ദേശിച്ച ഉന്നതമായ ആ ഒരു ലക്ഷ്യത്തിലാണെങ്കിൽ നിങ്ങൾ ആ ആശയം പറയരുതെന്നാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ വിശേഷണം. കക്ഷം പറിക്ക, കക്ഷം പറിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി മുതലെങ്കിൽ ഹദീസ് വിശ്വസിക്കുകയാണെങ്കിൽ കക്ഷത്തിന് ബ്ലെയിലോ കത്തിയോ തൊടാൻ പാടില്ല. പറിച്ചുകൊണ്ടേയിരിക്കണം കക്ഷത്തിലെ രോമോ. ഹദീസുണ്ട്, നിങ്ങൾ ഇല്ലാന്ന് പറയല്ലേ. ബുഖാരിയിലെ ഹദീസുണ്ട്, ഇവരെ മുജാഹിദിന്റെ ഒരു പുസ്തകത്തിൽ ഉണ്ടായിരുന്നു ആ ഹദീസ്. ഉമറും പിന്നെ മൗലവിയില് പിന്നെന്താണ്, താടി നീട്ടുക, മീശ പഠിക്കുക. ഈ താടി നീട്ടല് ഫിത്രത്താത്തരം. ഇപ്പോലെ ജനങ്ങളെ പഠിപ്പിക്കണം. മനുഷ്യ പ്രകൃതിയാണ് അത്. ഖുർആനില് ഫിത്രത്തിലേക്ക് മടങ്ങാനാ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മരങ്ങൾ പലതും ഈ വെച്ച് കട്ടന്റെ ഒരു ഫിത്രത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ആ ഇവർക്ക് താടി മീശക്ക് ഫിത്രത്തില്ല, കക്ഷത്തിന് ഫിത്രത്തില്ല, ലിംഗത്തിന്റെ അഗ്രത്തിന് ഫിത്രത്തില്ല, ഇതിനൊന്നും ഫിത്രത്തില്ല. പരിപാടി പറയണേ, ഫിത്രത്തിലേക്കുള്ള മടക്കമാണ് ഞങ്ങളുടെ താടിയെന്ന്. ഉഷാറായിക്കൊണ്ടു യഥാർത്ഥത്തിൽ ഫിത്രത്തിലേക്കുള്ള മടക്കമാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ദാലിക്കദ്ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതം. അതെന്താന്ന് പിന്നെ പറയാം. അതാണ് ഫിത്രത്തിലേക്കുള്ള മടക്കമാണ് മതത്തിന്റെ ആകത്തുക. അവൻ അവൻ ജന്മന അവനിൽ കളങ്കമില്ല, വിഭാഗീയതയില്ല, ശത്രുതയില്ല, പകയില്ല, അക്രമമില്ല, കളവില്ല. ഇങ്ങനെയില്ലാത്ത അവന്റെ ഫിത്രത്തിലേക്കുള്ള തിരിച്ചുപോക്ക് അത് അവന്റെ രൂപത്തിലല്ല, അവന്റെ സ്വഭാവത്തിൽ. അതാണ് യഥാർത്ഥ മതം. അതാണ് ദാലിക്കദ്ദീനുൽ ഖയ്യിം എന്ന് പറയാനുള്ളത്. കാരണം മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്ക്, അവിടെ ആ പ്രകൃതിയിൽ കളവില്ല, വഞ്ചനയില്ല, ചതിയില്ല, ചൂഷണമില്ല, അക്രമമില്ല, ഒന്നുമില്ല. സ്നേഹമല്ലാതെ ആ മുഖത്ത് നോക്കിയാൽ ഇല്ല അവന്റെ ഫിത്രത്തിൽ. ആ ഫിത്രത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് മനുഷ്യ പ്രകൃതി. അതാണ് ഇസ്ലാം. ദാലിക്കദ്ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതം. അതെന്നെ പറയുന്നത്, അതാണ്. പക്ഷെ ഇവരുടെ താടിയിലേക്കുള്ള ഫിത്രത്തിൽ അതല്ല ഫിത്രത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. ഖുർആനിൽ പറയുന്നുണ്ട്, ഫഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തുല്ലാഹി ലത്തി ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ല ദാലിക്കദ്ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതം. അവിടേക്ക് ലോകമൊന്ന് തിരിച്ചുപോയി നോക്കൂ. ആ അശുദ്ധ പ്രകൃതിയിലേക്ക് ലോകത്തെ ഒന്ന് തിരിച്ചുപോയ ആ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ലോകത്തിന്റെ അവസ്ഥ. പകയില്ല, വിദ്വേഷമില്ല, അസൂയയില്ല, കിബറില്ല. ആ മുഖത്ത് നോക്കിയാൽ വാത്സല്യമല്ലാതെ സ്നേഹമല്ലാതെ അക്രമ വാസന ആ മുഖത്തില്ല. അങ്ങനത്തെ ഒരു തിരിച്ചുപോക്കാണ് മതം എന്ന് പറയുന്നത്. അവന്റെ തബീഅത്തിലേക്ക്, അവന്റെ ജിബില്ലത്തിലേക്ക്, അവന്റെ ഹൽക്കിലേക്കുള്ള തിരിച്ചുപോക്ക്. അത് ഏകദേശം ഏതെങ്കിലും അവയവങ്ങളുടെ കൂട്ടലിലോ കുറക്കലിലോ അല്ല, അവന്റെ സ്വഭാവത്തിലേക്കുള്ള തിരിച്ചുപോക്കാണത്. അതാണ് മതം. അവിടെ പണിയുന്ന ആ ദൈവിക ആശയമാണ് അവന്റെ മസ്ജിദ്. അതാണ് വല തുബാഷിറുഹുന്ന വഅന്തും ആകിഫൂന ഫിൽ മസാജിദി എന്ന് പറഞ്ഞത്. ഇനി എവിടെ മസ്ജിദ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെയൊന്നും സഹോദരങ്ങളെ, ഈ ബിൽഡിംഗ് അല്ല, ഈ കെട്ടിടമല്ല, അവിടെ ദൈവത്തെ കുടിയിരിക്കാൻ കഴിയില്ല. അതൊക്കെ വിഗ്രഹാരാധനയിൽ വന്നു വന്ന, വിഗ്രഹാരാധനയിൽ നിന്ന് പരിവർത്തനത്തിലൂടെ വന്ന ഒരു വിശ്വാസമാണ് അത്. ദൈവത്തിന് കാറ്റും വെയിലും മഴയും ഒന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് വിഗ്രഹങ്ങളെ ഒരു ഷെൽട്ടർ, ഒരു സംരക്ഷണം വെച്ചു കൊടുത്തു. ആ വിഗ്രഹാരാധനയിലാണ് ഭാഗമായിട്ടാണ് അമ്പലങ്ങൾ വന്നത്. അതിന്റെ വേറൊരു രൂപമാണ് മസ്ജിദ് എന്ന് പറയുന്നത്. അവിടെ ഈ ഇപ്പൊ വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളെ വലയം ചെയ്യലോ പ്രദക്ഷിണം ചെയ്യലോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ ശിർക്ക്. അതാണ് ശിർക്ക്. അതിന്റെ കൂടുതൽ കാര്യം ഞാൻ ഇപ്പൊ പറയുന്നില്ല. സംഗതി വളരെ അപകടകരമായ സംഗതിയാണത്. യഥാർത്ഥത്തിൽ ശിർക്ക് എന്ന് പറയുന്നത് അതാണ്. ഒരു മെറ്റീരിയലായ വസ്തുവിനെ, വിഗ്രഹത്തെ ചുറ്റലോ പ്രദക്ഷിണം ചെയ്യലോ മുത്തലോ തൊടലോ, അതൊക്കെ തന്നെയാണ് ശിർക്ക്. അതല്ലാതെ പിന്നെന്താ ശിർക്ക്? അതാണ് യഥാർത്ഥത്തിൽ ശിർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹം അത് മനസ്സിലാക്കണില്ല. എന്താ അറിയില്ല, പറയണത് കുറച്ച് പേടിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം വൻ വ്യവസായമാണിത്, വമ്പിച്ച വ്യവസായമാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഈ ഇതിന്റെ പേര് അതാ പറയണേ, ഈ വ്യവസായത്തിന് ചിലവഴിക്കുന്ന സമ്പത്ത് ചിലവഴിക്കുന്നതിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിന് മാറ്റം സംഭവിക്കുകയാണ്. എത്രമാത്രം മാറ്റുന്നോ എന്നൊക്കെ സങ്കല്പിക്കാൻ കഴിയില്ല. അത്ര വലിയ മാറ്റമാണ്. ഞാൻ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ ലോകത്തിന് കിട്ടുന്ന നമുക്ക് സമ്പത്ത് എത്ര കോടിയാണെന്ന് പറയാൻ പറ്റില്ല. അത് ഇവരുടെ പുരോഗതിക്ക് ചെലവഴിക്കേണ്ട സമ്പത്താണ് ഈ സമൂഹത്തെ മുഴുവൻ പട്ടിണിയിലാക്കി, ദാരിദ്ര്യത്തിലാക്കി, നിത്യ ദുരിതത്തിലാക്കി, സംഘർഷങ്ങളിലാക്കി, പുഴുക്കളെ പോലെ അരിക്കുകയാണ് ഈ സമൂഹം വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ഈ കേരളത്തിലെ 4 മുസ്ലിങ്ങളെ കണ്ടിട്ട് ഇതാണ് ലോക മുസ്ലിങ്ങൾ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അരിക്കുകയാണ് ഈ സമൂഹത്തിന്. വമ്പിച്ച ഒരു വിപ്ലവാത്മകമായ ഒരു മാറ്റമാണ് ലോകത്ത് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷെ അതിനെ തിരിച്ചുവിട്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഖുർആനിന്റെ യഥാർത്ഥമായ ആശയത്തിലേക്ക്. ഇനിയും ഇത് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഖിബില വിശദീകരിക്കേണ്ടി വരും. എന്താണ് ഖിബില എന്ന് വിശദീകരിക്കും. ഇങ്ങനെ ഇതുമായി അതാണ്, എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖം ഈ മസ്ജിൽ ഹറമിന് നേരെയായിരിക്കണം എന്ന് ഖുർആൻ. അതാണ് ദീനാണ് മസ്ജിദ്. ദീൻ എന്നുള്ളതിന്റെ മറ്റൊരു പേര് അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. അതാണല്ലോ വലന്തറ അൽ യഹൂദികള് നിന്റെ മാർഗത്തെയോ ക്രിസ്ത്യാനികൾ നിന്റെ മാർഗത്തെയോ നീ അവരുടെ മാർഗത്തെയോ തൃപ്തിപ്പെടുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞത്. നീ തൃപ്തിപ്പെടുന്ന ഒന്നിലേക്ക് നിന്നെ ഞാൻ തിരിച്ചുവിടാം. അതാണ് മുഹമ്മദ് നബിക്ക് തൃപ്തിയുള്ളത്, ഈ ദീനാണ്, ഒരു കെട്ടിടമല്ല. നിന്നെ തൃപ്തിപ്പെടുന്ന ഒന്നിലേക്ക് ഞാൻ തിരിച്ചുവിടാം. അവര് വിഗ്രഹങ്ങളിലേക്കും കെട്ടിടങ്ങളിലേക്കും തിരിഞ്ഞു നിൽക്കുകയായിരുന്നു അന്നത്തെ വിഡ്ഢികളായ ആളുകൾ. അവരെ ഈ ആശയത്തിലേക്ക് തിരിച്ചപ്പോൾ അവർ ചോദിച്ചു, എന്താണ് ഞങ്ങളുടെ ഖിബിലയിൽ നിന്ന് ഞങ്ങളെ തിരിച്ച് ഇങ്ങോട്ടാക്കിയത്? അതാണ് നമ്മുടെ ഇത്തിജാഹ്, നമ്മുടെ വജ്ഹ്, നമ്മുടെ ആശയം, നമ്മുടെ മനസ്സ് തിരിക്കേണ്ടത് എവിടേക്കാണ്? നമ്മുടെ ഇത്തിജാഹ് ഈ മസ്ജിദിലേക്കാണ് നാം തിരിക്കേണ്ടത്. അതാണ് ഫഅയ്നമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും, ഫവല്ലു വുജൂഹക്കും, നിങ്ങളുടെ വീക്ഷണവും ചിന്തയും മനസ്സും, നിങ്ങളുടെ മനസ്സന്നെ എവിടെയായിരിക്കണം? നിങ്ങൾ എവിടെയായിരുന്നാലും ഫവല്ലു വുജൂഹക്കും മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറമിന്റെ നേർക്കായിരിക്കണം, ഈ ദീനിലേന്റെ ഈ ആശയത്തിന്റെ നേർക്കായിരിക്കണം നിങ്ങളുടെ ചിന്ത മുഴുവൻ, നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഇതിലേക്കായിരിക്കണം, വേറെ എവിടേക്കും നിങ്ങളാകരുത്. അല്ലാതെ എവിടെയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക എന്നല്ല. ഫഅയ്നമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും, ഭൂമിയിൽ എവിടെയായിരുന്നാലും, ഫവല്ലു വുജൂഹക്കും ശത്രഹു, അതിന് നേർക്കായിരിക്കണം, അവിടേക്ക് ആയിരിക്കണം നിങ്ങളുടെ മുഖം. ഒമിൻ ഹൈസു ഖറജത, നീ എവിടെ നിന്നാണോ പുറപ്പെടുന്നത്, ഏതാശയത്തിൽ നിന്നാണോ ഈ ആശയത്തിലേക്ക് നീ പുറപ്പെടുന്നത്, അവിടെ വെച്ച് നീ ഇവിടേക്ക് തിരിയണം. വല്ലി വജ്ഹക ശത്ര മസ്ജിദുൽ ഹറാം, അവിടെ വെച്ച് ഈ ആശയത്തിലേക്ക് നീ തിരിച്ചു നിർത്തണം നിന്റെ മുഖത്തെ, നിന്റെ ലക്ഷ്യത്തെ. വജ്ഹ് എന്നാണ് മുഖം. വയബുക്ക വജുറബിക, അല്ലാതെ മുഖം മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ബാക്കി ഉടലും കൈയും കാലും ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ അത്ത പ്രകാരമാണ് ഈ ആകാശത്ത് അള്ളാടെ മോറ് മാത്രം ഉണ്ടാവും. ഇങ്ങനെ മുഖം മാത്രം ദൈവിക വീക്ഷണം മാത്രമേ ഇവിടെ നിലനിൽക്കൂ എന്നാണ്. ദൈവികമായ വജുഹ് മാത്രമേ ഇവിടെ നിലനിൽക്കൂ, അതിനെ നിലനിൽക്കാൻ കഴിയൂ, ബാക്കിയൊക്കെ നശിക്കുന്നാണ് ആ പറഞ്ഞത്. അല്ലാതെ ഇവര് പറയുന്നത് അള്ളാടെ മോറ് മാത്രം ആകാശത്ത് ഇങ്ങനെ വട്ടത്തിന് ഇങ്ങനെ കാണാൻ എത്രയോ ഉയരത്തിൽ, ബാക്കിയൊക്കെ കൈയും കാലും ഉടലും ഒന്നും ഉണ്ടാവില്ല. ഒക്കെ മെറ്റീരിയലായിട്ട് കണ്ടുകയാണ് നമ്മൾ സഹോദരങ്ങൾ. അപ്പൊ എന്താണ് അള്ളാഹുവിനെ ഈ കെട്ടിടം എന്നുള്ള ഈ സങ്കല്പം വന്നതന്നെ വിഗ്രഹാരാധനയിൽ നിന്ന് വന്ന സങ്കല്പമാണ്. വിഗ്രഹങ്ങൾക്കാണ് ഒരു ഷെൽട്ടർ വേണ്ടത്. അള്ളാഹു അല്ല പറയും എനിക്കൊരു കുടി ഉണ്ടാക്കി തരും, ഞങ്ങൾക്കൊരു കുടി ഉണ്ടാക്കി തരാം അവിടുന്ന് അല്ല പറയണ ഇടങ്ങളായിട്ട് മൻ ബനാലി ബൈത്തൻ, എനിക്ക് ആരെങ്കിലും ഒരു കുടി ഉണ്ടാക്കി തന്ന ബനാലഹു ബൈത്തം ഫിൽ ജന്ന, ഞാനവന് സ്വർഗത്തിൽ ഒരു കുടി ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞു അള്ളാഹ് ഇവിടുന്നെങ്ങനെ ഒരു കുടി ഉണ്ടാക്കി കൂടിയെന്ന് ചോദിച്ചത്, അള്ളാഹു ഇവിടുന്ന് ദുർബലനും അവിടുന്ന് ശക്തനും ആകണെങ്ങനെ? ഇവിടുന്ന് ആളും ദുർബലനാ പഠിച്ചോൻ, ഇവിടുന്ന് കുടി ഉണ്ടാക്കാൻ പഠിച്ചോന് വയ്യ. അതുകൊണ്ട് മക്കളെ എനിക്ക് നിങ്ങളൊരു വീടുണ്ടാക്കി തരും, ഞാൻ നിങ്ങൾക്ക് അവിടെ ഒരു വീടുണ്ടാക്കി തരാം. ദൈവത്തിന് എന്തിനാ വീട്? മനുഷ്യനാ വീട് വേണ്ടത്? മനുഷ്യനൊരു വീട് വെച്ചു കൊടുക്കൂ എന്നാ ഞാൻ അവന് സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വീട് വെച്ച് തരാന്ന് വന്നാണെങ്കിൽ ആ അള്ളാനെയാണെങ്കിൽ ഞാൻ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. അതാണ് അള്ളാ. വീടില്ലാത്ത ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കൊരു വീട് വെച്ചു കൊടുക്കൂ എന്നാൽ ഞാൻ നിങ്ങൾക്ക് അവിടെ വരുമ്പോ അങ്ങനെ വെച്ചു കൊടുക്കുന്നവനൊരു വീട് ഞാൻ അവിടെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ പടച്ചവനാണെങ്കിലേ അതാ പടച്ചവൻ, അതാ ഈ ഖുർആനിൽ പറഞ്ഞ പടച്ചവനതാ. അല്ലാതെ എനിക്കൊരു കൂടി ഉണ്ടാക്കി തരും മക്കളെ, ഒരു മഹലിൽ തന്നെ കോടികൾ എത്ര അന്യാധീനപ്പെട്ടു പോകണം നിങ്ങൾക്ക് അറിയോ? ഒരു പള്ളി ഇവരുടെ പള്ളിക്ക് വേണമെങ്കിൽ ഒരു പള്ളി വേണം തന്നെ സങ്കല്പിച്ചോളൂ, ഒരു പള്ളിക്കുള്ള ആളെ ഉണ്ടാവുള്ളൂ ഒരു മഹലില്. അത് ആറ് ഗ്രൂപ്പാ, ആറ് പള്ളിയാ പോ. ഒരു പള്ളിക്കൊരു 50 ലക്ഷം ചെലവഴിച്ചു, ഇരിക്കി കൂട്ടിക്കോളുങ്ങൾ, 50 ലക്ഷം കൂടിയ 3 കോടിയായില്ല. അവിടെ എന്ത് തുടങ്ങാം? എത്ര കുടുംബത്തിനെ രക്ഷപ്പെടുത്താം? നിങ്ങൾ പറയുന്ന ഒരു മഹല്ല ഞാൻ ഈ പറയുന്നത്. ഞാനിതിന്റെ നിങ്ങൾ കണക്കറിയുന്ന ആളുകൾ അവരോട് പോയി ചോദിച്ചു നോക്കി ഇതിന്റെ കണക്കെത്ര. അത് നമ്മൾ ഈ പറയുന്ന ചില്ല നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് കാണരുത്. ഇത് ലോക മുസ്ലിങ്ങളുടെ ജീവിത രീതിയെയും അവരുടെ ജീവിത ദിനെ തന്നെ ആകെ മാറ്റി മറിക്കാൻ ഉതകുന്നതാണിത്. അതാണ് ആ രൂപത്തിൽ ഈ പ്രത്യയശാസ്ത്രത്തിനെ അവതരിപ്പിക്കാതെ ഇനി മാനവ മോചനത്തിനും മാനവ നന്മക്കും മനുഷ്യ മോചനത്തിനും മനുഷ്യ നന്മക്കും അല്ലാതെ ഇനി ഈ ആശയം അവതരിപ്പിച്ചിട്ട് കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കാം. അതല്ല ഇന്നത്തെ ഈ കാട്ടിക്കൂട്ടലൊക്കെയാണ് ദീനെങ്കിൽ വേണ്ടവർക്ക് പോകാം, നമ്മക്ക് ഏതായാലും ആ ദീന് ശരിയാവും. അങ്ങനെ ഒരു ദൈവത്തിന് അതാണല്ലേ ഇന്ന അവലെ ബൈത്തിന് പൂതി, അതിനെങ്ങോട്ട് അതിന് കൊല്ലം കൂടുമ്പോ ഒന്ന് കഴുകി വൃത്തിയാക്കാം. ആ തഹിറ ബൈത്തിയ എനിക്കൊരു വീട് കെട്ടിത്തന്നിട്ട് അതെങ്ങനെ ഇടക്കിടക്ക് കൊല്ലം കൂടുമ്പോ ഒന്ന് കഴുകി വൃത്തിയാക്കാം. ഈ അമ്പലമൊക്കെ കഴുകണില്ലല്ലോ ഇന്ന പോലെ കഴുകി. തൊഹിറ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് പരിശുദ്ധമാക്കി വെക്കാനാണ് ഈ ആശയം. ഇതിൽ മനുഷ്യ നിർമ്മിത ആശയങ്ങൾ കലരാതെ ഇതിനെ പരിശുദ്ധമാക്കി വെക്കൂന്നാണ് ആ പറഞ്ഞത്. അതാണ് അന്തോഹിറ ബൈത്തിയ ലി ത്വായിഫീന, ആർക്ക്? എന്റെ ആശയങ്ങൾ തേടി വരുന്നവർക്ക്. വല്ലാഖിഫീന, അതിൽ ഉറച്ച് സദാ കഴിയുന്ന ആളുകൾക്ക്. വറുക്കൈ സുജൂദ്, ആ ആശയങ്ങൾക്ക് തങ്ങളുടെ ജീവിതം വഴിപ്പെട്ട് സമർപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇതിനെ മനുഷ്യ നിർമ്മിത ആശയങ്ങളിൽ ഇതിനെ പ്യൂരിഫൈ ചെയ്യൂന്നാ പറയണത്. അല്ലാതെ കൊല്ലം കൂടുമ്പോ കഴുകി വൃത്തിയാക്കാനാ അവര് പറയണം. അതാണ് ത്വഹിറ ബൈത്തിയലി ത്വായിഫീന, ആർക്ക് വേണ്ടിയിട്ട്? ത്വായിഫ് ത്വായിഫത്ത് എന്ന് പറഞ്ഞാൽ ഇടക്കിടെ ദീൻ അന്വേഷിച്ചു പോകുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രണ്ടർത്ഥമുണ്ട്. അത് ലൌലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ ത്വായിഫത്ത് എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അവരിൽ നിന്ന് ഒരു ത്വായിഫത്ത് ഉണ്ടാവുന്നില്ല? ത്വായിഫത്ത് എന്ന് പറഞ്ഞാൽ ദീൻ പഠിക്കുകയും അത് തന്റെ സമൂഹത്തിലേക്ക് തിരിച്ചു വന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ മനുഷ്യർക്ക് അവർ ഇടക്കിടെ തങ്ങളുടെ ആശയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തേടിപ്പോകാനുമുള്ള ആ ബൈത്തിനെ, അതിനുള്ള പറ്റിയ ബൈത്താണിത്. പിന്നെയോ വല്ലാഖിഫീന, സദാ അവർക്കതുമായി കായ്മീന, ഈ ഒരു ആയത്തിൽ ത്വായിഫീനാന്നും മറ്റൊരായത്തിൽ ആ ത്വായിഫീനാന്നല്ലീന്റെ ഭാഗത്ത് കായ്മീനാന്നും ആക്കി. അപ്പൊ രണ്ടും ഒരർത്ഥത്തിനാന്ന് മനസ്സിലായി. സൂറത്ത് ബക്കറയിൽ ആക്കിഫീനാന്നും അതേ ആയത്ത് സൂറത്ത് ഹജ്ജിൽ വന്നപ്പോ ആ ആക്കിഫീന മാറ്റിയിട്ട് അവിടെ കായ്മീനാന്നാക്കി. ബാക്കി മാറ്റൊന്നുമില്ല. അപ്പോ ഈ മതത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക്, സദാ അതുമായി ബന്ധപ്പെട്ട് വിടാതെ അതുമായി മുലാസിമായിട്ട് കഴിയുന്ന ആളുകൾക്ക്, പിന്നെ ആർക്കാണ്? വർറുക്കായി സുജൂദ്, ഈ ആശയങ്ങൾക്ക് തങ്ങളുടെ ജീവിതം സമ്പൂർണമായി സമർപ്പിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി, ഇതിനെ സർവവിധ ശിർക്കിൽ നിന്ന്, മനുഷ്യനിർമ്മിത ആശയങ്ങളിൽ നിന്ന് ഇതിനെ പ്യൂരിഫൈ ചെയ്യൂ, വൃത്തിയാക്കി ക്ലീനാക്കി വെക്കൂ എന്നുള്ള കൽപ്പനയാണ് ഇബ്രാഹിമിന് അള്ളാഹു കൊടുത്തത്. അതല്ല, ഇത് നാല് ബക്കറ്റ് വള്ളെടുത്ത് കഴുകി വൃത്തിയാക്കാനാണെങ്കിൽ ഓക്കെ, അത് ചെയ്യുന്നവർ അത് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. തർക്കിക്കാനൊന്നും ഞാനില്ല, തർക്കൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നിങ്ങൾ തർക്കിക്കാനുണ്ടോ? തർക്കിക്കാനൊന്നുമില്ല, വേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് തള്ളാം. കൊല്ലം കൂടുമ്പോ ഇടക്കിടക്ക് ഹജ്ജിനൊക്കെ പോയി വരാം. കുഴപ്പമൊന്നുമില്ല, തർക്കിക്കാനൊന്നും ഞാനില്ല. ഇതാണ് അതിന്റെ ഈ ഖുർആൻ ഉദ്ദേശിക്കുന്ന തതഹുർ, പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ആശയപരമായ ആത്മീയമായ ശുദ്ധീകരണമാണ്, ആശയപരമായ ശുദ്ധീകരണമാണ്. അല്ലാതെ കയ്യമ്മ കുറച്ച് പൊടിയായാലോ, ഈ പള്ളിയിൽ കുറച്ച് മണ്ണായാലോ, അതൊക്കെ വൃത്തിയാക്കാം, കുഴപ്പമൊന്നുമില്ല. അത് ഒരു ചെറിയ ഭാഗത്തെ വരുന്നുള്ളൂ. എന്നത് ഖുർആൻ ഉദ്ദേശിക്കുന്ന സമ്പൂർണമായ ശുദ്ധീകരണം എന്ന് പറയുന്നത് അവന്റെ ആത്മീയവും ആശയപരവുമായ ശുദ്ധീകരണമാണ്. അതാണ് അന്തഹിറ ബൈതിയ ലിത്തായിഫീന വല്ലാക്കിഫീന വറുക്കൈ സുജൂദ്. ആക്കിഫീന കായ്മീന, അത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടായത്താണ് ഇങ്ങനെയുള്ളത് ഖുർആനിൽ. അതിൽ ആക്കിഫീന മാറ്റിയിട്ട് ഒരായത്തിൽ കായ്മീന വെച്ചിരിക്കുന്നു. അപ്പൊ തന്നെ ഒരു സ്ഥാന ഒരേപോലുള്ള ആയത്ത് ഒരായത്ത് ഒരേ പോലെ കാണും, പക്ഷെ ഒരു പദത്തിൽ മാറ്റുണ്ടാവും. അത് എന്താന്ന് പറഞ്ഞാൽ ആ പദം പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ് ഇവിടെ അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാണ്. അതാണ് സലാത്തിനെ മാറ്റിയിട്ട്, ഒരു സ്ഥലത്ത് സലാത്തിനെ മാറ്റിയിട്ട് അതേപോലത്തെ ആയത്തിൽ ദീനെന്ന് വെച്ചുകൊണം. അപ്പൊ അതിന്റെ അർത്ഥം സലാത്ത് എന്ന് പറഞ്ഞാൽ ദീനാണ്. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുറേ ചില സ്ഥലങ്ങളിൽ ഒരേപോലെ കാലം മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു പദത്തിനകത്തും മാറ്റിയിട്ട് വേറൊരു പദം വെച്ചിട്ടുണ്ടാവും. അവിടെ ഒരു സ്ഥലത്ത് ദീനെന്നും ഒരു സ്ഥലത്ത് സലാത്തെന്നും വെച്ചിട്ടുണ്ട് സൂറത്ത് മാഇദയിൽ. ഇത് ഇതിനാണ് മാറ്റി വെച്ചിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ സലാത്ത് എന്ന് പറഞ്ഞാൽ ദീന് തന്നെയാണ്. ആ ദീനിനെ പിന്തുടർന്ന് നിരന്തരമായി അതിനോട് മുത്സക്കായിട്ട് ഒട്ടിച്ചേർന്ന് കഴിയുക എന്നത് തന്നെയാണ് സലാത്ത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ എട്ട് അർത്ഥം പറയേണ്ടി വരും ഖുർആനില് സലാത്തിന്. അല്ലാതെ സലാത്തിന്റെ അർത്ഥം പൂർണ്ണമാവുന്നു. ഇന്നത്തെ അഹ്ലു സുന്നത്തിന്റെ അർത്ഥം സലാത്തിന് വെച്ചാൽ എട്ട് അർത്ഥം വെക്കേണ്ടി വരും, അല്ലാതെ സലാത്തിന്റെ അർത്ഥം പൂർണ്ണമാവൂല. അപ്പൊ ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിക്കുക. പഠിച്ചിട്ട് ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ തന്നെ പോയിക്കോളി, ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു നഷ്ടമില്ല, വരാനില്ല. നിങ്ങൾക്ക് ഇത് ഖുർആൻ പഠിച്ചിട്ട്, ഇത് സത്യമാണ്, ഇത് ആരെ പറഞ്ഞു മുമ്പ് എന്ന് പറഞ്ഞാല് മുമ്പ് പറഞ്ഞവരുണ്ടാകാം, പറയാത്തവരുണ്ടാകാം, അത് ഇവിടുത്തെ വിഷയമല്ല. ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരു ചർച്ചയില് ആകെ ചോദിക്കാനുള്ള ഒരു മൗലിക ഇത് ആരാ മുമ്പ് പറഞ്ഞേക്കണം. ഒരു മൗലയോട് കഴിഞ്ഞ എട്ട് പത്ത് ദിവസം മുമ്പ് ഒരു ചർച്ച ചെയ്തു, ചർച്ച വെച്ചിട്ട് ഒന്നര രണ്ട് മണിക്കൂർ ഈ മൗലയ്ക്ക് ചോദിക്കാനുള്ളത് മുമ്പ് ആരാ പറഞ്ഞേക്കണം. മുമ്പ് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ല പറഞ്ഞെടുക്കണ്ടേന്ന് ചോദിച്ചു. ഈ പറഞ്ഞതിന് എതിരെന്തെങ്കിലും പറയണ്ടോന്ന് ചോദിച്ചു. ഈ പറഞ്ഞ വിഷയത്തിന് എതിരെന്തെങ്കിലും ഉണ്ടോ? അത് ശരിയല്ല എന്ന് പറയാൻ വല്ലതുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലാതെ മുമ്പ് ആരെങ്കിലും മുമ്പ് പറഞ്ഞതല്ല, ഇതിപ്പോ എന്റെതല്ല. ഇത് നിങ്ങൾ അറബി അറിയാമെങ്കിൽ വായിച്ചു നോക്കി, അൽ മസ്ജിദ് ഫിൽ ഖുർആൻ. ഇത് ഇതൊക്കെ നിന്റെ ചിത്രമൊക്കെ പറഞ്ഞ് ഞാൻ വിശദീകരിക്കാൻ നിന്നാ എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ഇത് എന്താണ് ചിത്രം? ഇത് ഞാൻ എഴുതിയതല്ല. ഈ ഹസറുൽ അസ്വദിന്റെ ഒക്കെ ചിത്രമാണ് ഇത്. തത്തുല്യമായിട്ട് വേറെ ഒന്ന് വരുന്നുണ്ട്. ഇത് എവിടുന്നാ ഈ ചിന്ത വന്നത് നിങ്ങളോട് പറയാൻ പറ്റൂല. ഭയങ്കര സെൻസിറ്റീവായ വിഷയമാണ്. അതാണ് ഇത് മുഴുവൻ ഞാൻ തൊട്ടിട്ടുള്ളത്. ഈ ചിത്രം കണ്ടാൽ തന്നെ ഏകദേശം ഒന്ന് മസ്ജിദുൽ ഹറാമും ഒന്ന് ഹജറുൽ അസ്വദും ഒന്ന് വേറൊരു സാധനമാണ്. ആ സാധനം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അതാണ് ഇത് സംഗതി. അത് പറഞ്ഞ സെൻസിറ്റീവായ വിഷയമാണ്. ആ ഇതൊന്നും ഞാൻ എഴുതിയത് ലോകത്ത് ഒരുപാട് അൽ മസ്ജിദുൽ ഫിൽ ഖുർആനി എന്ന ഇതിന്റെ ഹെഡിങ് തന്നെ അൽ മസ്ജിദുൽ ഫിൽ ഖുർആനി. ഇത് ലോകത്ത് ഒരുപാട് ഇത് എഴുതിയത് ഡോക്ടർ മുഹമ്മദ് അയ്മനാണ്. മുഹമ്മദ് അയ്മൻ ഇത് ഇയാൾ മാത്രല്ല, സിറിയൊക്കെ മാത്രല്ല, മിസ്രീം പിന്നെ ബൈറൂത്ത് നിന്ന് മാത്രല്ല, ഈജിപ്ത് നിന്ന് മാത്രല്ല, ബഹ്റൈൻ നിന്ന് മാത്രല്ല, ലോകത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്നും ഈ പഠനമുണ്ട്. ഇപ്പൊ ഞാൻ മൂന്ന് പുസ്തകം എടുത്തത് 500 വീതമുള്ള പേജുകളുള്ള മൂന്ന് പുസ്തകമാണ്. ഇപ്പൊ ഡൗൺലോഡ് ചെയ്തിട്ട് ബഹ്റൈൻ എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങൾ ലോകത്ത് പഠന ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ ഖുർആൻ കൊണ്ടല്ലാതെ നടക്കൂല. ഇത് അറബിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്, നമ്മളല്ല എന്ന് ഉറപ്പല്ലേ. ഈ വിഭാഗ ത്വായിഫിയ എന്നാണ് ഹെഡിങ്, വിഭാഗീയത എന്ന് പറയുന്ന ബോംബിനെ ഉരുട്ടിക്കൊണ്ടുവരിക. വിഭാഗീയത പാടില്ല എന്നുള്ളിലേക്ക് 5 ആയത്ത് അതിൽ കൊടുത്തിരിക്കണ ഖുർആനില്. ഭിന്നിക്കരുത്, വല തത്തഫറക്കു, ഭിന്നിക്കരുത്, ഭിന്നിക്കരുത്, ഭിന്നിക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ എഴുത്ത എന്താണെന്ന്, ഇത് ഈ രണ്ട് ചിത്രം ഇവിടുന്ന് അറബികളെ മാറ്റിയിട്ട് ഇവിടുന്ന് മോലിയന്മാരെ വെച്ചിട്ട് ബുക്ക് അടിക്കാന. ഈ ബോംബ് എപ്പോഴാ പൊട്ടിയെന്ന് പറയാൻ പറ്റൂല. ഈ കാൽസറായി മുട്ട് വരെ കാൽസറായില്ല ഒരാള്, ഇത്ര വരെ താടിയില്ല ഒരാളെ ചിത്രം കൊടുക്കണം. ഇപ്പോൾ ഇനി ഇത് മാറ്റണം, എന്നിട്ട് ഇതിന്റെ ഒക്കെ മലയാളം കൊടുക്കണം. ഇതന്നെ നമ്മക്ക് ചെയ്യാനുള്ള പണി ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന പണി ഇത്രയേ ഉള്ളൂ. ലോകത്തുനിന്നും ചർച്ച നടക്കണ്ട്. അതാണ് ഒരു നിങ്ങൾ ആയുസ്സുള്ളവര് 10-30 കൊല്ലങ്ങൾ ആയുസ്സുള്ളവര് കാത്തു നിൽക്കുന്നത്. ഈ 4 ജിന്നുകളെ കണ്ടിട്ട് ഇത് ലോകം നിങ്ങൾ മനസ്സിലാക്കിക്കുന്നത്? ഇതാ ലോകം, ഇതൊന്നുമല്ല ലോകം. ലോകത്ത് മാറ്റങ്ങൾക്ക് വിധേയമാകാതിരിക്കാൻ മനുഷ്യന് ഇനി പുറകോട്ട് പോകാൻ കഴിയില്ല. അറിവ് മനുഷ്യന് ഇനി പുറകോട്ട് പോകാൻ കഴിയില്ല. അറബികൾക്കും വിവരം വെച്ച് വന്നു, പഴയ അറബികളല്ല. അതാണ് ലോകത്തിന് ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല. ഈ 4 താടില്ല കാക്കാരെ കണ്ടിട്ട് ഇതാണ് ലോകമെന്നോ? ലോകം ഈ കാക്കാരന്നെ 12% ലോകത്ത്, 700 ജില്ലാനും കോടിയിൽ 100 ജില്ലാനും കോടിയേ ഉള്ളൂ ഈ കാക്കാരൻ എന്ന് പറയുന്ന ഈ കാക്കാരനെ. ബാക്കിയുള്ളവരില്ലേ, അവരും മനുഷ്യന്മാരെന്നല്ലേ? അവരും മനുഷ്യരല്ലേ? അവരും ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ? അവരും ഒരു പ്രത്യേക ശാസ്ത്രം ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രങ്ങളിലൂടെ നടക്കുന്നവരല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ലോകം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോകം വെറും മുസ്ലിങ്ങളെ ആണ് ലോകത്തെങ്കിൽ 5000 വർഷം പിറകിലാ മുസ്ലിങ്ങൾ ഇന്നും കഴുതപ്പുറത്താ സഞ്ചരിക്കുക, ഇന്നും കഴുതപ്പുറത്താകാരൻ മാപ്പിളാര്. ഈ സുഖ സൗകര്യങ്ങൾ മുഴുവൻ അനുഭവിക്കാൻ ഈ അന്ധമായ മതത്തിൽ നിന്ന് മുക്തമായി ചിന്തയുടെയും പഠനത്തിന്റെയും അധ്വം പിന്നെ പരിശ്രമങ്ങളുടെയും ഒരു ലോകം മുന്നോട്ട് പോയതുകൊണ്ടാണ് ഈ ലോകത്ത് വന്ന ഈ പുരോഗതി മുഴുവൻ. ആ പുരോഗതി കൊണ്ടല്ലാതെ ലോകത്തിന് പോകാനേ കഴിയില്ല. നിങ്ങളിപ്പോടെ തല്ലുകൊണ്ട് ഈ റോട്ടോരത്ത് തല്ലുകൊണ്ട് 4 മൗലിയന്മാരെ കണ്ടിട്ട് ഇതാണ് ലോകം എന്ന് മനസ്സിലാക്കണ്ട. ജനം വെറുത്തുക്കണോ? ജനം വെറുത്തു. 10-ാം തീയതി ഞങ്ങളവിടെ ഒരു ജിന്നിന്റെ നേതാവ് വന്നു, വയലിൽ കേട്ട് വണ്ടി നിർത്തി വയലിൽ കേൾക്കാൻ നിന്ന ഒരാള് പറഞ്ഞത് ഇത് വയലോ വഷളോ എന്നാ ചോദിച്ചത്. അവനൊരു മതവിശ്വാസിയാണ്, ഒരു 10 മിനിറ്റ് കേട്ടില്ല ഇത് വയലോ വഷളോ എന്നാ ചോദിച്ചത്. വേറൊരു സാധാരണക്കാരൻ, ഞാൻ മുമ്പ് പറഞ്ഞു, വേറൊരു സാധാരണക്കാരൻ പറഞ്ഞു കൂട്ടരെ സ്വർഗങ്ങളെടുത്തോളി, ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ ഒരു സ്വൈരം തരുമെന്നാണ്. ഇതാ ജനങ്ങൾ അവിടെ എത്തിക്കുന്നതാണ്. ഒരു സാധാരണ, ഞാൻ തന്നെ ചിരിച്ചു, ഒരു സാധാരണ മനുഷ്യന്റെ പ്രതികരണം അതെ ഇത് കേട്ടിട്ടേ. ഇനി അവിടെ നമ്മളൊരു വയറ് വെച്ചാൽ നമ്മൾ ഈ അവന്റെ കണക്കൂട്ട, ഇതും അവന്റെ ബാക്കിയാണ്. നമ്മൾ പറയാതിരിക്കലാ ബുദ്ധിയില്ല എനിക്ക് തോന്നുന്നു. നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക ഇത് തന്നെ, അല്ലെങ്കിൽ നല്ലൊരു ഓഡിറ്റോറിയം വെച്ചിട്ട് മാന്യമായി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, ഇതാണ് ഖുർആൻ, അങ്ങനെ എന്തെങ്കിലും നോക്കുക. ഈ 6 വയലിൽ നടക്കുന്നുണ്ട്, 7-ാമത്തെ നമ്മൾ ഈ അവിടെ വെച്ചാല്. ഇപ്പൊ ഈ 10-ാം തീയതി നടന്ന വയലിൽ എന്നെന്ന് പരാമർശിച്ചു. അപ്പൊ കുറെ ആളുകൾ നമ്മളെ സുഹൃത്തുക്കളിൽ 10 രൂപ നമുക്ക് ഇവിടെ ഒരു വയലിൽ വെക്കും, ഇവിടെ നമുക്കൊരു വയലിൽ വേണ്ടാന്ന് പറഞ്ഞു, ഇവിടെ വയലിൽ പറയാതിരിക്കല ബുദ്ധി എന്ന് പറഞ്ഞു. അതാ പറയണത്, 6 വയലിൽ നടക്കണ്ട, 6 കണ്ണൂട്ട് കിടക്കണ്ട, അവിടെ നമ്മളെ കണ്ണൂട്ടും കൂടി കിടക്കട്ടെ. പറഞ്ഞത് പട്ടിനെ വിളിക്കുക, 6 ആള് നിന്ന് പട്ടിനെ വിളിക്കുക, നമ്മളും അവിടെ നിന്നിട്ട് 7-ാമത് പട്ടി നായെന്ന് പറഞ്ഞ എന്താ പിന്നെ അതിന്. മാന്യമായി നമുക്ക് നമ്മുടെ സംസ്കാരം അവിടെയൊക്കെ നമ്മൾ ഉയരണം. അതാ പറയണത്, ജനങ്ങൾ ചിന്തിക്ക, ജനചിന്തയാണത്. ജനം പിന്നെ എന്താ ഈ നിൽക്കണമെന്ന് പറഞ്ഞ 2 കാര്യം പേടിച്ചിട്ടാ, ഒന്ന് കുട്ടിനെ കെട്ടിക്കണം, 2 മയ്യത്ത് റോഡിലിടരുത് എന്ന് വിചാരിച്ചിട്ടാ. ഈ 2 ഇത് 2 ഇപ്പൊ ഏകദേശം പരിഹരിച്ചു വരുന്നുണ്ട് സർക്കാരുകൾ. ഒരു മുസ്ലിം പേരുള്ള ഒരാളുടെ മയ്യത്ത് അടുത്തുള്ള പള്ളിയിൽ മറയാതിരുന്ന സെക്രട്ടറിനോട് എഴുതി തരാൻ പറഞ്ഞാൽ മതി, ഓൻ ജയിലിന്റെ ഉള്ളിലാണ് പോകും. അത് പരിഹരിച്ചു. പിന്നെ കുട്ടിയുടെ കല്യാണം, അതെങ്ങനെയെങ്കിലൊക്കെ നമുക്ക് നടത്താം, എന്നാലും ഈ ഖുർആൻ വിടാന്നൊക്കെ ഉണ്ടെങ്കില്. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മുസ്ലിം പേരുണ്ടോ ആ മഹലിൽ നിങ്ങളെ മറവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സെക്രട്ടറിനോടൊന്ന് എഴുതി തരീന്ന് പറഞ്ഞാൽ മതി, പിന്നെ അവൻ പുറം കാണൂല 3 കൊല്ലം. അതാണ് അതിന് വകുപ്പുണ്ട്. അതാ പറയണത് വെറുതെ മിരട്ടി നിർത്താണ് ഇവര്. ഇതുകൊണ്ട് പാവങ്ങൾ ഇങ്ങനെ പേടിച്ചു നിൽക്കുകയാണ്. ജനത്തിന്റെ പ്രതികരണമാണിത്. ഓര് പറയണത് അതേ നല്ല നിലക്ക് ഒരു ടി വി കാണാനും കൂടെ ആക്കില്ല. ഇത് ചെവിയിലേക്ക് കയറ്റി വീഴാണ്. ഇത് 6 ദിവസം 4 ദിവസം വയതും 5ാമത്തെ ദിവസം ബുർദി, 6ാമത്തെ ദിവസമാണ് പിന്നെ ഈ ചിന്നിന്റെ, 7ാമത്തെ ദിവസം പിന്നെ അടുത്ത. 4 ദിവസം വയല്ല, 5ാമത്തെ ദിവസം ബുർദ. ബുർദ എന്താന്ന് ചോദിച്ചിട്ട് നാട്ടുകാർക്ക് ആർക്കും അറിയുന്നില്ല എന്താ ഈ ബുർദ മജ്ലിസ്. ഈ ബുർദ മജ്ലിസ്, ആ ബുർദ മജ്ലിസ് ഒക്കെ അറബിയാണ്. എന്താണെന്ന് അറിയുന്നില്ല. ബുർദ മജ്ലിസ് എന്താ അൻസാരി എന്ന് വെക്കുന്നത്. അതൊരു പദ്യാണ്. നിങ്ങൾക്ക് കേൾക്കാനൊക്കെ നല്ല രസമുണ്ടാവും. നല്ല ഇപ്പുണ്ട്, നല്ല ഈണത്തിൽ പാടുകയാണെങ്കിൽ പോയിരുന്ന് കേട്ടോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടിയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. സംഗതി നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, നല്ല പാട്ടായിരുന്നു. അപ്പൊ ഇതാണ് 7ാമത്തെ. ഇനി അപ്പൊ ജനങ്ങൾ പ്രതികരിച്ചത് സ്വർഗങ്ങളെടുത്തോളും, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനൊരു സ്വൈരം തന്നാല് എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതാണ്. അവിടേക്ക് എത്തിയിരിക്കുന്ന ജനങ്ങൾ ഈ മതം കൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ സത്യസന്ധമായി പഠിക്കുക, പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ പെട്ടിട്ട് മതി. അതുവരെ ഇന്ന് നടക്കുന്ന കവാ തന്നെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. തല നിങ്ങൾ സുജൂർ തന്നെ ചെയ്തോളി. ബോധ്യപ്പെടുന്ന കാലത്ത് ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് വിനീതമായി എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സൂലി